നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയുടെ വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ വാഴപ്പഴത്തിന്റെ ലഭ്യതയ്ക്ക് കുറവുണ്ടാകുമെന്നും വില കുതിച്ചുയരുമെന്നുമാണ് റിപ്പോർട്ടുകൾ. നോർത്തേൺ ക്വീൻസ്ലാൻഡിൽ ഒന്ന് രണ്ടാഴ്ചകളായി തുടരുന്ന കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് വാഴപ്പഴത്തിന്റെ ലഭ്യതയ്ക്ക് പ്രതിസന്ധിയുണ്ടാക്കുന്നത്. കനത്ത മഴയും വെള്ളപ്പൊക്കവും വാഴകൃഷിക്കുണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങളെപ്പറ്റിയും വാഴപ്പഴത്തിന്റെ വിതരണത്തിന് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെപ്പറ്റിയുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. കെയ്ൻസിന് സമീപത്തുള്ള ഓസ്ഗ്രോ ഫാമിന്റെ നടത്തിപ്പുകാരനും വാഴകൃഷിക്കാരനുമായ ബിനു വർഗീസാണ് നിലവിലെ സാഹചര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ബിനു വർഗീസ് SBS മലയാളത്തിലേക്ക്.
താങ്ക് യു
ബിനു. ഈ ഓസ്ട്രേലിയ മുഴുവനായിട്ട് വാഴപ്പഴത്തിന് ക്ഷാമമുണ്ടാകുമെന്നാണ് പറയുന്നത്. ക്വീൻസ്ലാൻഡിലെ വെള്ളപ്പൊക്കമൊക്കെയാണ് പലതും കാരണമായി പറയുന്നത്, മഴക്കെടുതികളും. നിലവിലെ ഒരു സാഹചര്യം എന്താണ് എന്നൊന്ന് പറയുമോ?
പ്രത്യേകം ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയില്ല, പക്ഷെ എങ്കിലും ഷോർട്ടേജ് ഉണ്ട്. കാരണം രണ്ടാഴ്ചയായിട്ട്, അതായത് January 27 തുടങ്ങിയ ഒരു മഴയാണ്. ആ മഴ ടൗൺസിലെ അങ്ങനെ നോർത്തിലേക്ക് കണ്ടമാനം എഫക്ട് ചെയ്ത കാരണം കൊണ്ട് റോഡെല്ലാം ഫ്ലഡ് ആയിട്ട് റോഡ്, ഈ ബ്രൂസ് ഹൈവേ, അതായത് മെയിൻ ഹൈവേ ആണ്, ട്രാൻസ്പോർട്ടിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെയിൻ ഹൈവേ ആണ് ബ്രൂസ് ഹൈവേ എന്ന് പറയുന്നത്. കെയ്ൻസ് തൊട്ട് ബ്രിസ്ബൻ വരെ ഒറ്റ നീളത്തിൽ കിടക്കുന്ന വലിയൊരു ഹൈവേ ആണ്. അതൊരു 1700 kilometers ദൂരത്തുള്ള ഒരു ഹൈവേ ആണ്. അതിന്റെ ഇൻ ബിറ്റ്വീൻ കെയ്ൻസിന്റെയും അല്ല ടൗൺസിന്റെയും ഇനിസ്ബേലിന്റെ ഇടയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് അത്. അപ്പൊ അവിടെ വെച്ച് ആ റോഡ് രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയാണ് ചെയ്തത്. കാരണം നല്ല നിരന്തരമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവുമായിട്ട് ഒരാഴ്ച കൂടുതൽ വെള്ളം അങ്ങനെ കിടന്ന കാരണം കൊണ്ട് ആ റോഡ് രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്ന റെയിലും റോഡുമാണ് ഈ ചരക്ക് നീക്കത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് രണ്ടും പോകാൻ ബുദ്ധിമുട്ടായി. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഇവിടെ നിന്നുള്ള ഫ്രഷ് പ്രൊഡ്യൂസ്, അതായത് മാംഗോ ആയാലും, ഇപ്പൊ മാംഗോയുടെ സീസൺ ആണ്, മാംഗോ ആയാലും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ബനാന ആയാലും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. പിന്നെ ട്രാൻസ്പോർട്ടുകാരെ ഓൾട്ടർനേറ്റീവ് റൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് ടൗൺസിൽ നിന്ന് ചാപ്റ്റർ ഡോവേഴ്സ് ഗ്രീൻവേൽ വഴി കയറി മൗണ്ട് ഗാർനറ്റ് വഴി കെയ്ൻസിലേക്ക് തന്നെ ഒരു ഇൻലാൻഡ് റൂട്ട് ഉണ്ടായിരുന്നു. ആ ഇൻലാൻഡ് റൂട്ടും ഫ്ലഡ് ആയ കാരണം കൊണ്ട് ഒരു 10 days ഒരു ചരക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തൊരവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് പഴത്തിനും അല്ലെങ്കിൽ ഈ ഫ്രഷ് പ്രൊഡ്യൂസിനൊക്കെ ഇത്രയധികം ഷോർട്ടേജ് സിഡ്നി, മെൽബൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാർ നോർത്ത് ക്വീൻസ്ലാൻഡിൽ അവസ്ഥയും വ്യത്യസ്തമല്ല. അതിന്റെ കാരണം എല്ലാ ഗ്രോസറീസ് ആയാലും മറ്റുള്ള റോ മെറ്റീരിയൽസ് എല്ലാം സിഡ്നി, മെൽബൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ബ്രിസ്ബെയിൻ തുടങ്ങിയ സ്ഥലങ്ങൾ. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് ഗ്രോസറീസ് വരെയും ഷോർട്ടേജ് ആണ് കെയ്ൻസ്, ഇനിസ്ഫയിലും, മെറീബ, ആത്തട്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ. കാരണം ഈ ട്രക്കുകൾ വരാത്ത കാരണം കൊണ്ട് ഗ്രോസറികളെല്ലാം പാനിക് ബൈ ആയി. ആൾക്കാർ എല്ലാ ഷെൽഫുകളും ഓൾമോസ്റ്റ് 99% കാലിയാണ്. കുറച്ച് ഫ്രഷ് പ്രൊഡ്യൂസ് മാത്രമേ ഇവിടെ ഇപ്പം കൂടുതൽ അവൈലബിൾ. മീറ്റും ഫ്രഷ് പ്രൊഡ്യൂസും ഗ്രോസറീസൊക്കെ തീർത്തും കുറഞ്ഞു തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും. ഇതിനിടയിൽ പിന്നെ അവര് കാർഗോ ത്രൂ കുറെ ഗ്രോസറീസ് അവര് ഷിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെങ്കിലും ഇനഫ് ആകുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. പിന്നെ വേറൊരു കാര്യം, ഇതുപോലെ തന്നെ കുറെ ഫാമേഴ്സിനെയും ഈ മഴ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൂടെ ചെറിയ കാറ്റുള്ളത് കാരണം കൊണ്ട് കുറേയൊക്കെ വെള്ളം നിന്നിട്ട് ഈ വാഴകളൊക്കെയും ഇങ്ങനെ വെള്ളം നിന്ന കാരണം കൊണ്ട് അത് ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഫ്രൂട്ട്സിന് ഷോർട്ടേജ് വരും, ലഭ്യത കുറവാണെന്നുള്ളൂ, പക്ഷെ എങ്കിലും ഉണ്ടാവും.
ഓക്കെ, ഓസ്ഗ്രോ ഫാം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനെ ഇല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ ചെയ്ത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് നിലവിലെ ഒരു സാഹചര്യം, അതുകൂടി ഒന്ന് വിശദീകരിക്കുമോ?
തീർച്ചയായിട്ടും സപ്ലൈ പൂർണ്ണമായിട്ടും പ്രൊഡക്ഷനെ പൂർണ്ണമായിട്ടും ബാധിച്ചു എന്ന് വേണേൽ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി പകുതി ആയപ്പം തുടങ്ങിയ ഒരു മഴയായിരുന്നു, പക്ഷെ അതൊരു എൻഡ് ഓഫ് ദ ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേ അത് മഴ കൂടുതലായിട്ട് വർദ്ധിക്കുകയും വെള്ളപ്പൊക്കം ചെയ്യും. അപ്പൊ ആ പ്രൊഡക്ഷനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതിന് കാരണം മഴ കൂടുതലായി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഏറ്റവും കുറയുന്ന ഒരവസ്ഥയാണ്. കാരണം ചില സൂര്യപ്രകാശം കിട്ടുന്നില്ല, പിന്നെ വെള്ളം ചില ഏരിയയിലൊക്കെ കെട്ടി നിൽക്കുന്നു, ആ കെട്ടി നിൽക്കുന്ന കാരണങ്ങൾ വാഴ ചെയ്യുന്നു. അപ്പൊ എല്ലാ കാരണങ്ങളും കൊണ്ട് പ്രൊഡക്ഷൻ അത് ബാധിക്കും. പിന്നെ ഉള്ള പ്രോഡക്റ്റ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് കമ്പനി ഓൾറെഡി നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾ പാക്കേജ് ചെയ്തതാണ് നിങ്ങളുടെ റിസ്കിലാണ്, അവർ യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇതിനകത്ത് എടുക്കത്തില്ല, അതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലഡ്, മാത്രമല്ല അവരെടുത്തോണ്ട് പോയ ഫുഡ് മുഴുവൻ പെൻഡിങ്ങിൽ അവരുടെ വെയർഹൗസിൽ തന്നെ ഇരിക്കുവാണ്. അപ്പം മൂന്നാഴ്ചയായിട്ടുള്ള ഫ്രൂട്ട്സ് വരെയും അവർക്ക് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പായ്ക്ക് ചെയ്യാൻ പാടില്ല, പായ്ക്ക് ചെയ്താൽ അവരെടുക്കാം, എടുത്തോണ്ട് പോകത്തില്ല. അപ്പൊ ആ ഒരു അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഉള്ള പ്രോഡക്റ്റ് പോലും നമുക്ക് വെട്ടിക്കളയേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത് പായ്ക്ക് ചെയ്യാതിരിക്കാം എന്നൊരവസ്ഥയൊക്കെയാണ് നമുക്ക് ഉള്ളത്. നമുക്ക് മാത്രമല്ല ഈ ഫാർ നോർത്ത് കിങ്സിലുള്ള എല്ലാ ഗ്രോവേഴ്സിന്റെയും ഒരു സ്ഥിതി ഇത് തന്നെയാണ്.
ഓക്കെ, ഈ ജനുവരി 27-നാണ് മഴ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേനും അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തി. ആ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രൊഡക്ഷനെയും സപ്ലൈയും ഒക്കെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടല്ലേ?
തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമുക്കുള്ള പ്രോഡക്റ്റ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് അത് പാക്ക് ചെയ്യാനോ അത് സെൻഡ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു. നമുക്ക് ഇത് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ഫ്രഷ് പ്രൊഡ്യൂസ് എപ്പോഴും അത് നശിച്ചു പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബനാന അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്കൊരു ഹോൾഡ് ചെയ്യുന്ന അതൊരു മിനിമം പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്പനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് വലിയ നഷ്ടങ്ങൾ അവർക്കും സംഭവിക്കും. കാരണം അവർ നമ്മുടെ ഫ്ലോറിൽ നിന്ന് നേരത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അവരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ള്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഉള്ള വെയർഹൗസുകൾ മുഴുവൻ ഉള്ളതായതുകൊണ്ട് പ്രൊഡക്ഷനെ ബാധിച്ചു. ഉള്ള പ്രോഡക്റ്റ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എല്ലാം ട്രാൻസ്പോർട്ട് കമ്പനികളെ ആശ്രയിച്ചാണല്ലോ എല്ലാം ചരക്ക് നീക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്കും പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത് കളയുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഫാർമേഴ്സിന്റെ മുന്നിൽ ശേഷിക്കുന്ന ഒരു കാര്യം.
ഈ കർഷകരുടെ അല്ലെങ്കിൽ കൃഷിക്കാരുടെ ഒരു വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ വിളകൾക്കൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരുന്നോ?
ഒട്ടുമിക്ക ആൾക്കാരും ഇൻഷുറൻസ് എടുക്കാറില്ല. കാരണം ഇൻഷുറൻസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പ്രീമിയം ഒക്കെ ഹൈ ആണ്. എപ്പോഴും ഇങ്ങനെ നോർത്ത് കിൻസാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡിസാസ്റ്ററുകൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. സൈക്ലോൺ ആയാലും ഫ്ലഡ് ആയാലും കാറ്റായാലും ഒക്കെ ഉണ്ടാകുന്ന കാരണം കൊണ്ട് എപ്പോഴും ഇൻഷുറൻസിന്റെ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഫാമിലി അവരെ ഓൺ റിസ്കിൽ ചെയ്യുന്നതാണ്. പിന്നെ ഒള്ളിത്തെ നമുക്ക് ചില കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QRIDA ഒക്കെ ആ ഡിസാസ്റ്റർ ഗ്രാന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുക, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ആ കുറച്ച് ഗ്രാന്റ് കിട്ടും. പിന്നെ അവർ വെക്കുന്ന വേറൊരു ഓപ്ഷൻ ഏറ്റവും ലോ റേറ്റിലുള്ള ലോണൊക്കെ അറേഞ്ച് ചെയ്ത് തരും. ആ ഒരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക്. ഇൻഷുറൻസ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യാറില്ല.
ഓക്കെ, ഈ നിങ്ങളുടെ ഈ കൃഷിക്കാരുടെ സംഘടനയും കാര്യങ്ങളൊക്കെ അവിടെ വളരെ സജീവമാണല്ലോ, പ്രത്യേകിച്ച് ബനാനയുമായി ബന്ധപ്പെട്ട്. ഒട്ടേറെ കർഷകർക്ക് ഇതുമൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ എന്തൊക്കെയാണ്?
തീർച്ചയായും ഞങ്ങളുടെ കൗൺസിൽ ഓസ്ട്രേലിയൻ ബനാന ഗ്രോവേഴ്സ് കൗൺസിൽ ഉണ്ട്. കൗൺസിൽ ഓൾറെഡി ഇത് തുടങ്ങിപ്പം തന്നെ എല്ലാ ആൾക്കാർക്കും ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ വെദർ വരുമ്പോൾ മുന്നേ തന്നെ വെദർ വാണിംഗ് കിട്ടുമ്പോൾ തന്നെ അവരെല്ലാവർക്കും മെയിൽ സർക്കുലേറ്റ് ചെയ്യും, എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം വരുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് സിവിയറായിട്ട് വരും, ചിലപ്പോൾ അത് ഏറ്റവും പിന്നെ താണഗതിയിലേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു ഇതെടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ കൺട്രോൾ അല്ലല്ലോ ഈ വെദറിന്റെ കാര്യങ്ങൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരെ പറ്റുന്ന മാക്സിമം ഹെൽപ്പ് നമുക്ക് തരുന്നുണ്ട്.
ഓക്കെ, ഈ നിലവില് ഇതിന്റെ ഈ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ വരും മാസങ്ങളിലൊക്കെ കാര്യമായ കുറവുണ്ടാകുമോ? കാരണം എനിക്ക് തോന്നുന്നു ഈ നോർത്ത് ക്വീൻസ്ലാൻഡ് ആണ് ഓസ്ട്രേലിയക്ക് ആവശ്യമായ വാഴപ്പഴത്തിന്റെ 90% പ്രൊഡക്ഷൻ നടക്കുന്നത്.
തീർച്ചയായിട്ടും നോർത്ത് ക്വീൻസ്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ ബനാന പ്രൊഡക്ഷൻ നടക്കുന്നത്. വരും മാസങ്ങളില് ജോജോ പറഞ്ഞതുപോലെ ഷോർട്ടേജ് ഉണ്ടാവും, സാധനങ്ങൾ ഉണ്ടാവും, അവൈലബിൾ ഉണ്ടാവും. പക്ഷെങ്കിൽ ശരിക്കും ഷോർട്ടേജ് ഉണ്ടാവും, അതുപോലെ തന്നെ വിലയിലും വ്യത്യാസങ്ങളുണ്ടാവും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബനാനയ്ക്ക് വില കൂടാൻ സാധ്യതയുണ്ട്. കാരണം പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് ബനാനയ്ക്ക് വിലകൾ കൂടും. അപ്പം പ്രൊഡക്ഷൻ കൂടുമ്പം അത് മാർക്കറ്റ് അങ്ങനെയാണല്ലോ, എപ്പോഴും ഫ്ലോട്ടിംഗ് ആണ്. പ്രൊഡക്ഷൻ കൂടുമ്പം വില കുറയും. പക്ഷെ ഇപ്പം ഇനിയിപ്പം വരും മാസങ്ങളിൽ നമുക്ക് ഒരു മിനിമം പ്രൊഡക്ഷനെ എല്ലാവർക്കും ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ കാലാവസ്ഥ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്, പ്രൊഡക്ഷനെ ബാധിച്ചിട്ടുണ്ട്.
ഓക്കെ ബിനു, ഞാനിപ്പോ വിലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നിലവിലെ ഈ സാഹചര്യത്തിൽ കർഷകർക്ക് കിട്ടുന്ന വിലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? വില കൂട്ടിത്തരുന്നുണ്ടോ ഈ ഇടനിലക്കാരില്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുന്നവര്?
തീർച്ചയായും ഇപ്പൊ അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം സിഡ്നി മാർക്കറ്റില് ഞങ്ങളുടെ പ്രോഡക്റ്റ് സിഡ്നി മാർക്കറ്റിലാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ റേറ്റിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. കാരണം ചില കോൾസ്, വൂൾവർത്ത്, ആൽഡി ഇങ്ങനെയുള്ള ചെയിൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓൾറെഡി വില കൂടുതലാണ്. അവർ ഫ്ലോർ സെയിൽ നടക്കുന്നത് തന്നെ ഇപ്പം മിനിമം $40 ഒരു കാർട്ടൺ, അത് 15 കിലോയുടെ കാർട്ടൺ ഫ്ലോർ സെയിൽ നടക്കുന്നത്. അപ്പൊ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിനെക്കാട്ടി കൂടും. അപ്പൊ റീറ്റെയിലില് ഒരു മിനിമം $5 $6 ഒക്കെ ചിലപ്പം വരുന്ന ആഴ്ചകളിലൊക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിട്ടുള്ള സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് തീരാറായി. കോൾസിലും വൂൾവർത്തിലും ആൾഡിയിലൊക്കെ ഉള്ള സ്റ്റോക്കുകളൊക്കെ തീരാറായി. ഇപ്പൊ ഈ രണ്ടാഴ്ചയായിട്ട് ഇവിടുന്ന് പോകാത്ത കാരണം കൊണ്ട് ആ സ്റ്റോക്കുകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റൈപ്പൺ ചെയ്യാനുള്ള ഒരു പീരീഡ് ഉണ്ടാവും, ഒരു ഒരാഴ്ച അല്ലെങ്കിൽ അങ്ങനെ പ്രോസസ്സിംഗ് പീരീഡ് ഉണ്ടാവും. ആ പീരീഡിൽ ഷോർട്ടേജ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ കൗൺസിലിന്റെയും അതുപോലെ ഞങ്ങളുടെ സപ്ലൈസും ഒക്കെ പറയുന്നത്.
ഓക്കെ, ഈ നമ്മുടെ ഗതാഗതം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബ്രൂസ് ഹൈവേയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെടാൻ എത്ര നാളെടുക്കും? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ ഇതൊരു സാധാരണഗതിയിലേക്ക് വരാൻ?
ഇല്ല, അതിലും മെയിനായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിരുന്നു അത് കൊളാപ്സ് ആയി പോയത്. കൊളാപ്സ് അല്ല, മീൻസ് അത് മുറിഞ്ഞു പോയത്. അപ്പൊ ആ ബ്രിഡ്ജ് ടെമ്പററി അവര് പണിഞ്ഞു. അത് 4 ദിവസമായി അവര് അതിലെ ട്രാൻസ്പോർട്ട് എല്ലാം വിട്ടു തുടങ്ങി. പക്ഷെങ്കിൽ ഇപ്പം വന്ന വേറെ പ്രശ്നം, അത് കഴിഞ്ഞതിന് ശേഷം ടൗൺസിലിനും ബർഡേക്കിനും ഇടയിലുള്ള ഏരിയയിൽ ഫ്ലഡായി കാരണം ഇപ്പം 48 hours വീണ്ടും അവരെ ക്ലോസ് ചെയ്തേക്കുവാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുറക്കുന്നു അടയ്ക്കുന്നു. പിന്നെ റെസ്ട്രിക്ഷൻ ഉണ്ട്, 6 AM to 6 PM വരെ അവരെ വണ്ടികൾ കടത്തി വിടുന്നു. അതുപോലെ തന്നെ ഈ ട്രക്കുകാർക്കാണെങ്കിൽ ലോങ് ക്യൂവിലാണ് നിൽക്കുന്നത്. അറിയാമല്ലോ ക്യൂൻസ്ലാൻഡിലെ എവിടെ ക്യൂൻസ്ലാൻഡിലെ ഹോസ്റ്റലിൽ എവിടെ പോയാലും ട്രക്കുകൾ ഇല്ലാത്ത ഒരു റോഡുകൾ ആർക്കും കാണാൻ പറ്റത്തില്ല. അപ്പം അത്രയധികം ട്രക്കുകളാണ് ഈ ചരക്ക് നീക്കത്തിൽ ഓസ്ട്രേലിയയിൽ പങ്കുവഹിക്കുന്നത്. അപ്പൊ അതില്ലാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഓൾറെഡി അവരെ ഗതാഗതം പുനഃസ്ഥാപിച്ചതാണ്. പക്ഷെ ഈ ഫ്ലഡ് വീണ്ടും വരുന്ന കാണുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റോഡിന്റെ ഡാമേജ് എല്ലാം അവർ പരിഹരിച്ചു, സുഗമമായിട്ട് അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഫ്ലഡ് കയറി കഴിയുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പോലീസ് റോഡ് ക്ലോസ് ചെയ്യും.
ഓക്കെ ബിനു, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നിർത്താം. ബിനു കെയ്ൻസിലാണ് താമസിക്കുന്നത്, ഈ കെയ്ൻസില് അവശ്യ വസ്തുക്കൾക്കൊക്കെ ക്ഷാമം നേരിടുന്നുണ്ടോ? എന്താണ് സ്ഥിതി നിങ്ങൾക്ക് ദിവസേന സാധനങ്ങളൊക്കെ?
ഡെയിലി ലൈഫില് നോക്കുമ്പോൾ കെയ്ൻസിലുള്ള സൂപ്പർ മാർക്കറ്റിലെല്ലാം തന്നെ ഷെൽഫ് 99.9% കാലികളാണ്. കോൾസിലായാലും ഉൾവർത്തിലായാലും ഒന്നും കിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രഷ് പ്രൊഡ്യൂസ് മാത്രം അവൈലബിൾ ഉണ്ട് ഇപ്പോഴും, അതിനൊന്നും ഷോർട്ടേജ് ഇല്ല. ബനാന ആയാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും മീറ്റ് ആയാലും അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ നമുക്കറിയാലോ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പാൻബൈഡ് ആൾക്കാരാണ്. എന്തെങ്കിലും ഒന്ന് വരുമ്പം തന്നെ അവരെ ബൾക്കായിട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി തന്നെ 6 പേരുണ്ടെങ്കിൽ ആ 6 പേരും പല പ്രാവശ്യമായിട്ട് വന്ന് ഷോപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, പോയി അവർ സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം സാധനങ്ങൾ ഇപ്പോഴും അവര് ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു ഷോർട്ടേജ് എന്ന് പറയാൻ ഷോർട്ടേജ് ഉണ്ടെങ്കിലും ഒരു പൂർണ്ണമായിട്ട് അത് ഇതിൽ കുഴപ്പമില്ല പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം സാധനങ്ങൾ ഇപ്പോഴും കിട്ടുന്നുണ്ട്.
ഏതായാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സാധാരണ ഗതിയിലേക്ക് മടങ്ങി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ബിനു വർഗീസ്. ഈ ക്യൂൻസ്ലാൻഡിലുണ്ടായ വെള്ളപ്പൊക്കം ഓസ്ട്രേലിയയിൽ വാഴപ്പഴത്തിന്റെ ലഭ്യതയെ എത്രത്തോളം ബാധിക്കുമെന്നും നിലവിൽ കൃഷിക്കുണ്ടാക്കിയ നാശനഷ്ടങ്ങളെപ്പറ്റിയും അവിടുത്തെ സാഹചര്യങ്ങളെപ്പറ്റിയും എല്ലാം ഇത്രയും വിശദീകരിച്ചതിന്
താങ്ക്സ് ജോർജ്. ഞങ്ങളും ആഗ്രഹിക്കുന്നു എത്രയും വേഗം ഈ സ്ഥിതി മാറട്ടെ, കാലാവസ്ഥയിൽ അനുകൂലമായിട്ട് പഴയ രീതിയിലാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു.
പ്രിയ ശ്രോതാക്കളെ, ക്യൂൻസ്ലാൻഡിലുണ്ടായ വെള്ളപ്പൊക്കവും കനത്ത മഴയും വാഴകൃഷിക്കുണ്ടാക്കിയ നാശനഷ്ടങ്ങളും വാഴപ്പഴത്തിന്റെ വിതരണത്തിന് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെപ്പറ്റിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കെയ്ൻസിന് സമീപത്തുള്ള ഓസ്ഗ്രോ ഫാമിന്റെ നടത്തിപ്പുകാരനും വാഴകൃഷിക്കാരനുമായ ബിനു വർഗീസാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഓസ്ട്രേലിയയിലെ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.